എട്ടാമത്തെ ചോദ്യം, ഇസ്ലാമിന്റെയും മതനിഷേധത്തിന്റെയും ചരിത്രം എന്താണ്? ഇസ്ലാം ലോകത്തിന് നൽകിയ സംഭാവന എന്താണ്? മതനിഷേധം ബാക്കി വച്ചതെന്താണ്?
സഹോദരങ്ങളെ, മനുഷ്യർ പറയാറുണ്ട്, ഒരു കാര്യത്തിന്റെ അവസ്ഥ എന്താണെന്ന് അറിയണമോ അതുകൊണ്ടുണ്ടായ ഫലം എന്താണെന്ന് പരിശോധിച്ചാൽ മതി. ഇസ്ലാം കൊണ്ടുണ്ടായ ഫലം എന്താണ്? മതനിഷേധം ജനങ്ങൾക്ക് നൽകിയ ഫലം എന്താണ്? വിശുദ്ധ ഖുർആനിൽ മതനിഷേധി എന്ന് പറയാവുന്ന, അവരുടെ തലവൻ എന്ന് പറയാവുന്ന ഒരേ ഒരാളുടെ ചരിത്രമാണ് ഉള്ളത്, ഫിർഔനാണ്. അതിന് സമാനമായ ചില ചരിത്രങ്ങൾ നമ്രൂദിന്റെ ചരിത്രമുണ്ട്. മതനിഷേധികൾ, അവരുടെ തലവൻ, അവരുടെ മാതൃക ഈ ഫിർഔനിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങൾ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം വിശുദ്ധ ഖുർആനിൽ വിവരിക്കപ്പെട്ടത് ആവർത്തിച്ചു വായിച്ചു നോക്കുക. ഫിർഔൻ എന്താണോ പറഞ്ഞത്, ആ പറഞ്ഞ കാര്യങ്ങൾ കൂടിയോ കുറഞ്ഞോ മതനിഷേധികൾ ആവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഉലമാക്കൾ ചിലർ പറഞ്ഞത്, എല്ലാ മതനിഷേധിയുടെ കൽബിലും അവന്റെ ഹൃദയത്തിനുള്ളിലും ഒരു ഫിർഔനുണ്ട്. ഫിർഔനിന് അധികാരവും സമ്പത്തും ഉണ്ടായി, അതുകൊണ്ട് അവൻ കാണിക്കേണ്ടതൊക്കെ കാണിച്ചു. ബനു ഇസ്രായേലുകാരെ കൊന്നൊടുക്കി, സ്ത്രീകളെ ബാക്കി വച്ചു, പുരുഷ ആൺമക്കളെ കൊന്നുകളഞ്ഞു, അവരെ അടിച്ചമർത്തി. ഫിർഔനിന് സമ്പത്തും അധികാരവും ലഭിച്ചപ്പോൾ അവനവന്റെ തനിനിറം പുറത്തേക്കെടുത്തു. എന്നാൽ മറ്റു മതനിഷേധികൾ, അവരുടെ ഹൃദയങ്ങളിൽ ഫിർഔനുണ്ട്, പക്ഷെ അത് പുറത്തേക്ക് കാണിക്കാനുള്ള അധികാരവും സമ്പത്തും പൊതുവെ അവർക്ക് നൽകപ്പെടാറില്ല. അതുകൊണ്ടാണ് ചരിത്രത്തിൽ മതനിഷേധം, അള്ളാഹുവിനെ നിഷേധിക്കുക എന്നത് പ്രത്യയ ശാസ്ത്രമായി സ്വീകരിച്ച രാജ്യങ്ങളുടെ ചരിത്രം ഒന്നൊഴിയാതെ പരിശോധിച്ചുകൊള്ളുക. ഇവിടെയുള്ള മതനിഷേധികൾ, ഇപ്പത്തെ ഇവിടെ പരിപാടി നടത്തിയ ആൾക്കാർ കമ്മ്യൂണിസത്തെ അംഗീകരിക്കുന്നവരല്ല പുറത്തേക്ക്, പക്ഷേ അള്ളാഹുവിനെ നിഷേധിക്കുക, ശ്രദ്ധാവായ റബ്ബിനെ നിഷേധിക്കുക എന്ന കാര്യത്തിൽ ഈ പറഞ്ഞ രണ്ടും ഒരേ അവസ്ഥയിലാണ്. അള്ളാഹുവിനെ നിഷേധിച്ചവർ, അവർക്ക് അധികാരം കൈപ്പിടിയിൽ പൂർണ്ണമായി അമർന്നുകിട്ടിയ സന്ദർഭങ്ങൾ ഏതുണ്ടോ, ആ നാടുകളിൽ സംഭവിച്ച വിപത്തുകൾ, അതിക്രമങ്ങൾ, അടിച്ചമർത്തലുകൾ, അവിടെ നടന്ന ക്രൂരതകളുടെ കഥകൾ പച്ചക്കറലുള്ള ഒരാൾക്ക് വായിച്ചു തീർക്കാൻ പോലും പ്രയാസമാണ്. സോവിയറ്റ് റഷ്യയിൽ കമ്മ്യൂണിസ്റ്റ് ഭരണം നിലനിന്ന കാലഘട്ടത്തിൽ എത്ര മനുഷ്യരെ അവർ കൊന്നൊടുക്കിയിട്ടുണ്ട് എന്നതിനെ കുറിച്ച് വലിയ ചർച്ചകളുണ്ട്. ഏറ്റവും കൂടിയ എണ്ണങ്ങളിലൊന്ന് 145 മില്യണാണ്. ആ എണ്ണം വളരെ കൂടുതലാണ്, തർക്കമുണ്ട്. കമ്മ്യൂണിസ്റ്റുകാരിൽ തന്നെ ചിലർ, അതല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തോട്, ഈ പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിയോട് ചായ്വ് വെച്ച് പുലർത്തുന്ന ആളുകൾ, അവർ ചിലർ പറഞ്ഞു, കമ്മ്യൂണിസ്റ്റുകളെ കുറിച്ച് നിങ്ങൾ പറയുന്ന കളവൻ, 145 മില്യൺ ആളുകളെ ഞങ്ങൾ കൊന്നിട്ടില്ല. ശരി, എന്നിട്ട് അവസാനം നിങ്ങൾക്ക് പറയാനുള്ള കണക്കിൽ ഏറ്റവും കുറഞ്ഞത് എത്രയാണ്? 10 മില്യണാണ്. 10 മില്യൺ, 100 ലക്ഷം ആളുകൾ, 1 കോടി മനുഷ്യർ, കുറഞ്ഞ കണക്ക് 1 കോടി മനുഷ്യർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത കാലഘട്ടത്തിൽ ഒരു സംഭവമുണ്ടായി. ഒരു മനുഷ്യൻ യാത്രക്കിടയിൽ അദ്ദേഹത്തിന്റെ തലയിൽ എന്തോ കല്ലുകൊണ്ടിട്ടോ മറ്റോ മുറിവുണ്ടായി. ആ മനുഷ്യൻ രാത്രിയിൽ കിടന്നുറങ്ങി, അദ്ദേഹത്തിന് അശുദ്ധിയുണ്ടായി, സ്ഖലനമുണ്ടായി. ഇസ്ലാമിക നിയമങ്ങളിൽ ഒന്നാണ് ജനാബത്തുണ്ടായാൽ, സ്ഖലനമുണ്ടായാൽ, അശുദ്ധി ഉണ്ടായാൽ കുളിക്കണം, ശുദ്ധിയാകണം. അയാൾ തന്റെ ഒപ്പമുള്ള ആളുകളോട് പറഞ്ഞു, എന്റെ തലയിൽ മുറിവുണ്ട്, അതുകൊണ്ട് ഞാൻ കുളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും ഉപദ്രവം ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇസ്ലാമിലെ നിയമങ്ങളിൽ ഒന്നാണ്, നിനക്ക് വെള്ളം ഉപയോഗിക്കാൻ കഴിയില്ലേ എങ്കിൽ വെള്ളം ഉപയോഗിക്കണ്ട, മണ്ണിൽ കൈകൊണ്ടടിച്ച് നിന്റെ മുഖം തടവുക, കൈ തടവുക, തയമ്മും ചെയ്താൽ മതി. ഇസ്ലാമിലെ വിധിയാണ്. ഈ മനുഷ്യൻ ഇത് ചോദിച്ച ആളുകൾ, അവർക്ക് ഈ വിധിയെക്കുറിച്ച് അറിവില്ലായിരുന്നു. അതല്ലെങ്കിൽ ഈ സന്ദർഭത്തിൽ തയമ്മും ചെയ്യാം, തലയിൽ മുറിവുണ്ട്, ജനാബത്ത് ബാധിച്ചിരിക്കുന്നു, കുളിക്കാൻ പാടില്ല, മറിച്ച് തയമ്മും ചെയ്താൽ മതി എന്ന വിധിയെക്കുറിച്ച് അവർക്കറിവില്ലായിരുന്നു. അവർ ആ വിഷയം പിടിച്ചിട്ടില്ല. അവരോട് ഈ മനുഷ്യൻ ഇത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ലാനജിദുലക റുഖ്സ, കുളിക്കുന്ന വേണം, തയമ്മും ചെയ്യാൻ പാടില്ല. അങ്ങനെ ഈ മനുഷ്യൻ കുളിച്ചു, തലയിൽ നിന്ന് രക്തം വാർന്ന് അദ്ദേഹം മരിച്ചു. ഈ പറഞ്ഞ ആളുകൾ അദ്ദേഹത്തെ കൊല്ലാൻ ഉദ്ദേശിച്ചിട്ടില്ല, അദ്ദേഹത്തെ ഉപദ്രവിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ അവർക്ക് പഠിപ്പിച്ചു നൽകിയ അടിസ്ഥാനപരമായ ഒരു നിയമം, കുളിക്കണമെന്ന നിയമം, തയമ്മുമിനെ കുറിച്ച് പഠിക്കാത്തത് കൊണ്ട്, അറിവില്ലാത്തൊരു കാര്യത്തിൽ മറുപടി പറഞ്ഞുകൊണ്ട് അവർ ഈ മനുഷ്യന്റെ മരണത്തിന് നേർക്കുനേരെയല്ലെങ്കിലും കാരണമായി. ഇവർ കൊന്നതല്ല, നേർക്കുനേരെ കൊല്ലാൻ ശ്രമിച്ചതല്ല, അറിവില്ലായ്മ കൊണ്ട് കൊടുത്ത മറുപടി തെറ്റിയതുകൊണ്ട് ആ മനുഷ്യൻ അബദ്ധത്തിൽ മരിച്ചുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വിവരമെത്തിയപ്പോൾ, നോക്കണം നിങ്ങൾ, ഞാൻ പഠിപ്പിച്ചു കൊടുത്ത വിധി പറഞ്ഞത് കൊണ്ടല്ലേ മരിച്ചത്, സാറല്ല പോട്ടെ, അടുത്ത തവണ ഇങ്ങനത്തെ വിഷയം വന്നാൽ ഇങ്ങനൊന്നും ചെയ്യരുത് എന്ന് പറഞ്ഞു വിടല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യനെ നേർക്കുനേരെയല്ല, അബദ്ധത്തിൽ, അറിവില്ലാതെ ആ മനുഷ്യന്റെ മരണത്തിന് കാരണമായ അവരെ നിർത്തിക്കൊണ്ട് അവിടുന്ന് പറഞ്ഞു, ഖതലൂഹു ഖതലഹുമുല്ലാഹ്, ആ മനുഷ്യൻ അവർ കൊന്നുകളഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്കതിനുള്ള ശിക്ഷ നൽകട്ടെ. അലാ സഅലു ഇദാ ലം യഅറിഫു, അലാ സഅലു ഇദാ ലം യഅലമു, അവർക്കറിവില്ലെങ്കിൽ അറിവുള്ളവരോട് ചോദിക്കാൻ വരുന്നില്ലേ. വഇന്നമാ ശിഫാഉൽ അയ്യ സുആൽ, അറിവില്ലെങ്കിൽ അതിനുള്ള മരുന്ന് ചോദിച്ചറിയലാണ്. ഒരു മനുഷ്യനെ കൊന്നതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു മനുഷ്യനെ കൊന്നതല്ല, നേർക്കുനേരെ കൊന്നതല്ല, അതിനുള്ള അവിടുത്തെ പ്രതികരണമാണ് ഇത്. കാരുണ്യത്തോടുകൂടി, ക്ഷമയോടുകൂടി, സൗമ്യതയോടുകൂടി പുഞ്ചിരിച്ചുകൊണ്ട് സംസാരിക്കാറുണ്ടായിരുന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യന്റെ മരണത്തിന് കാരണമായി തീർന്ന പ്രവൃത്തിയോട് പ്രതികരിച്ചത് ഇങ്ങനെയാണ്. യുദ്ധങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയങ്കരനായ വളർത്തുമകൻ സൈദിന്റെ മകൻ ഉസാമ, ഉസാമത്ത് ബിൻ സൈദ്, ഹിബ്ബു ബിൻ ഹിബ്ബ് റസൂലില്ലാ എന്ന പേരിൽ സഹാബികൾ ഓമന പേരിൽ വിളിച്ചിരുന്നയാൾ, റസൂലുള്ളയുടെ പ്രിയങ്കരനായ സൈദിന്റെ മകൻ ഉസാമത്ത് ബിൻ സൈദ് ഒരിക്കൽ ഒരു യുദ്ധത്തിൽ പങ്കെടുക്കവേ, യുദ്ധത്തിൽ ശത്രുക്കൾ മുന്നിൽ വന്ന് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നു, നിന്നെ കൊല്ലാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ കൊല്ലാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ശത്രു അവനെതിരെ ഉസാമത്ത് ബിൻ സൈദ് ആയുധമെടുത്ത് പോരാടി, അവൻ ഉസാമയുടെ മുൻപിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. അവസാനം ഇനി ഓടാൻ ഒരു വഴിയില്ലെന്ന് കണ്ടപ്പോൾ അവൻ പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. യുദ്ധത്തിൽ ഒരു മനുഷ്യൻ കഴിഞ്ഞ നിമിഷം വരെ അവൻ എന്നെ കൊല്ലാൻ നോക്കിയവനാണ്, പക്ഷെ ഉസാമത്ത് ബിൻ സൈദ് റളിയല്ലാഹു അൻ അദ്ദേഹത്തെ കൊന്നുകളഞ്ഞു, ഈ മനുഷ്യനെ കൊന്നുകളഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിവരമറിഞ്ഞപ്പോൾ ഉസാമയോട് പറഞ്ഞു, അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞതിന് ശേഷം നീ അവനെ വധിച്ചു കളഞ്ഞോ? ഉസാമത്ത് ബിൻ സൈദ് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലെ, അവൻ പേടിച്ചുകൊണ്ട് പറഞ്ഞത്, അവന്റെ അവസ്ഥ കണ്ടാൽ ഏതാണ്ട് എനിക്കുറപ്പാണ്, അവൻ പേടിച്ചു പറഞ്ഞതൻ, എന്റെ അടുത്ത് രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞതൻ നബിയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ ശഖഖ്ത ഖൽബ, എന്നാൽ നിനക്ക് അവന്റെ ഹൃദയം തുറന്നു നോക്കിക്കൂടായിരുന്നോ? ഒരു മനുഷ്യൻ യുദ്ധത്തിൽ മുന്നിൽ വന്ന ഒരാൾ അന്യായമായി, നേരത്തെ നിങ്ങൾ കേട്ടു, മൻ ഖതല മുആഹദൻ ലം യര ഹറായിഹത്തൽ ജന്ന, മുസ്ലിം അല്ലാത്ത ഒരു മനുഷ്യൻ ഇസ്ലാമിക രാജ്യത്തേക്ക് കരാറിൽ ഏർപ്പെട്ടുകൊണ്ട് വിസ എടുത്തുകൊണ്ട് വന്നു എന്ന് വിചാരിക്കുക. ഒരു കരാറിൽ ഏർപ്പെട്ട ഒരു മുസ്ലിം അല്ലാത്ത ഒരാളെ വധിച്ചാൽ സ്വർഗത്തിന്റെ സുഗന്ധം അവൻ ആസ്വദിക്കാൻ കഴിയില്ല. ഇത് ഗൗരവമേറിയ വാക്കാണത്. ഇസ്ലാമിക യുദ്ധത്തിന്റെ നിയമങ്ങളിൽ കാണാം. നിങ്ങൾക്കറിയാം, പഴയ കാലഘട്ടത്തിൽ യുദ്ധങ്ങളിൽ ഒരാൾ യുദ്ധത്തിൽ അടിയറവ് വച്ചിരിക്കുന്നു, ഞങ്ങളിതാ സമാധാനത്തിന് തയ്യാറാണ് എന്നതിന് അടയാളമായി അവർ വെള്ളപ്പതാക വീശും. വെള്ളപ്പതാക വീശിയാൽ യുദ്ധം നിർത്താൻ ഞങ്ങൾ തയ്യാറാണ് എന്നതിനുള്ള സൂചനയാണ്. പണ്ഡിതന്മാർ പറഞ്ഞു, ശത്രു സൈന്യത്തിന്റെ ഭാഗത്തു നിന്ന് നിങ്ങൾ ഒരു വെള്ളത്തുണി ഇങ്ങനെ പാറിക്കളിക്കുന്നത് കണ്ടു. ചിലപ്പോൾ അവൻ ഉണക്കാനിട്ടതായിരിക്കാം, തുണിയൊക്കെ ഉണക്കാനിട്ടതായിരിക്കാം, അതല്ലെങ്കിൽ അവൻ അവന്റെ മുഖം തുടയ്ക്കുന്നതായിരിക്കാം, അതല്ലെങ്കിൽ അവൻ കോർത്ത് വൃത്തിയാക്കുന്നതായിരിക്കാം. പക്ഷേ അവൻ സമാധാനത്തിന് വിളിക്കുകയാണ് എന്ന് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഉറപ്പുവരുത്തിയിട്ടല്ലാതെ യുദ്ധം ചെയ്യരുത്. ഉറപ്പുവരുത്തണം. നോക്കൂ, നിങ്ങൾ ഇസ്ലാമിൽ യുദ്ധമുണ്ട് എന്നാണ് പറയുന്നത്. അത് ഇസ്ലാം യുദ്ധത്തെ കൃത്യമാക്കുകയാണ് ചെയ്തത്. ഇസ്ലാം യുദ്ധത്തിന്റെ നിയമങ്ങളെ കൃത്യതപ്പെടുത്തുകയാണ് ചെയ്തത്. പോയി യുദ്ധം ചെയ്തോ, തോന്നിയത് ചെയ്തോ എന്നല്ല പറഞ്ഞത്. സ്ത്രീകളെ വധിക്കരുത്, വൃദ്ധരെ വധിക്കരുത്, കുട്ടികളെ വധിക്കരുത്, പിന്തിരിഞ്ഞോടുന്നവനെ വധിക്കരുത്. നിയമങ്ങൾ, നിയമങ്ങൾ. നോക്കൂ, നിങ്ങൾ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഞാനിവിടെ ഇരിക്കുന്ന ഓരോ ഷഹാദത്തുകളിലും ഓരോ മുസ്ലിമിനോട്, എല്ലാ മനുഷ്യരോട് ഞാൻ ചോദിക്കാം, ഒരു മനുഷ്യനെ വധിക്കുക എന്നത് എത്ര പ്രയാസകരമായാണ് നമ്മൾ കാണുന്നത്. എന്നാൽ ഇവിടെ ആളുകൾ പറഞ്ഞ മതമാണ് കുഴപ്പമുണ്ടാക്കിയത്, മതമാണ് പ്രശ്നം, മതമാണ്, മതമല്ല പ്രശ്നമുണ്ടാക്കിയത്, മതമില്ലായ്മയാണ്. മതം നന്മകളാണ് ഉണ്ടാക്കിയത്, മതമാണ് സംസ്കാരങ്ങളെ പടുത്തുയർത്തിയത്, മതമാണ് പട്ടണങ്ങളെ നിർമ്മിച്ചത്, മതമാണ് രാജ്യങ്ങൾക്ക് രൂപം നൽകിയത്, മതമാണ് മനുഷ്യരെ ഉയർത്തിയെടുത്തത്. അതുകൊണ്ടാണ് ചരിത്രകാരന്മാർ പറഞ്ഞത്, ചരിത്രത്തിൽ ഏതെല്ലാം സംസ്കാരങ്ങൾ കുഴിച്ചെടുക്കപ്പെട്ട, ഗവേഷണം നടത്തപ്പെട്ട, ഖനനം ചെയ്ത് കണ്ടെത്തപ്പെട്ട ഏതെല്ലാം സംസ്കാരങ്ങളുണ്ടോ ആ സംസ്കാരങ്ങളിൽ പലതിലും വലിയ കെട്ടിടങ്ങൾ കാണാനില്ല, മറ്റു ചിലതിൽ വലിയ സൗകര്യങ്ങൾ കാണാനില്ല, മറ്റു ചിലതിൽ ഇന്ന പിരമിഡുകളുള്ളത് ഈജിപ്തിലാണ്, പിരമിഡുകൾ കാണാത്ത റോമയുണ്ട്, റോമയിൽ കൊളീസിയമുണ്ട്, അത് കാണാത്ത നാടുകൾ വേറെയുണ്ട്, മെസപ്പട്ടോമിയയിൽ കാണുന്നത് മറ്റു പലയിടത്തുമില്ല. പക്ഷേ എല്ലാ നാടുകളിലും ഒരുപോലെ കാണപ്പെട്ട ഒരു കാര്യമുണ്ട്, ആരാധനാലയങ്ങളാണ്. മതമാണ് സംസ്കാരത്തെ ഉണ്ടാക്കിയത്, മതമാണ് മനുഷ്യരെ നിലനിർത്തിയത്. മതമില്ലാത്തവർ ചുരുങ്ങിയ വർഷങ്ങൾ ഒരു ചെറിയ ഭാഗം ഭൂമിയുടെ അധികാരമേറ്റെടുത്തപ്പോൾ മനുഷ്യകുലത്തിന്റെ അവസാനത്തിന് സാക്ഷ്യം വഹിക്കുമോ എന്ന് ജനങ്ങൾ ഭയപ്പെടുന്ന രൂപത്തിൽ കൂട്ടക്കൊലകളുടെ, രക്തം ചിന്തലുകളുടെ, അവസാനമില്ലാത്ത അടിമത്തങ്ങളുടെ, അടിച്ചമർത്തലുകളുടെ ചരിത്രമാണ് നിങ്ങൾ കുറഞ്ഞ വർഷങ്ങൾ കൊണ്ട് സമ്മാനിച്ചത്. നിങ്ങൾ കുറഞ്ഞ വർഷങ്ങൾ കൊണ്ട് കൊന്നൊടുക്കിയത് മനുഷ്യർ മുഴുവൻ കാലമെടുത്തു കൊന്നിട്ടുണ്ടോ എന്നത് സംശയമാണ്. 10 മില്യൺ മനുഷ്യർ, 10 മില്യൺ! എത്ര പിതാക്കൾ, എത്ര മാതാക്കൾ, എത്ര കുട്ടികൾ, എത്ര സ്ത്രീകൾ, എത്ര പാവപ്പെട്ടവർ! നിങ്ങൾക്കറിയുമോ, കമ്മ്യൂണിസ്റ്റ് റഷ്യയുടെ ചരിത്രം എടുക്കുമ്പോൾ നമ്മൾ ഇന്ന് പറയാറുണ്ട്, നിയമപാലകർക്ക് ചിലപ്പോൾ ഇത്ര ടാർജറ്റ് ഉണ്ടായിരിക്കും, ഇത്ര പൈസ ഫൈൻ അടച്ചു വരണം. കമ്മ്യൂണിസ്റ്റ് റഷ്യയിൽ നൽകപ്പെട്ട കണക്കുകളിൽ ഒന്ന് ചിലർ പറഞ്ഞു, ചിലർ പറഞ്ഞു ഭരണാധികാരികൾ നൽകുന്ന കണക്കുകളിൽ ഒന്ന് ഇത്രയാളുകൾ കൊല്ലപ്പെടണമെന്നതായിരുന്നു. എന്തിനു ഒപ്പം നിന്ന്, സ്റ്റാലിന്റെയും ലെനിന്റെയും ഒക്കെ ഒപ്പം നിന്ന്, വലതും ഇടതും നിന്ന് വിപ്ലവത്തിനു വേണ്ടി പ്രവർത്തിച്ച ആളുകൾ, അവർക്ക് ധൈര്യമുണ്ടായോ? ഇന്ന് സ്റ്റാലിന്റെ ഒപ്പം തിന്നാനിരുന്നിട്ടുണ്ടാവും, നാളെ ചെങ്ങായിന്ന് കൊല്ലാൻ വേണ്ടി വിധി കൊടുത്തിട്ടുണ്ടോ പറയാൻ പറ്റില്ല, പേടിയാണ്. കമ്മ്യൂണിസ്റ്റ് റഷ്യയിൽ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ ജീവിച്ച അവസ്ഥയെക്കുറിച്ച് നിങ്ങൾ വായിക്കുക. സഹോദരങ്ങളെ, ചരിത്രം മറന്നവർ, ചരിത്രം മറന്നവർ അവരുടെ മേൽ ചരിത്രം ആവർത്തിക്കപ്പെടുന്നു എങ്കിൽ അതിൽ യാതൊരു അത്ഭുതവും കാണേണ്ടതില്ല. കമ്മ്യൂണിസമാകട്ടെ, നിരീശ്വര പ്രസ്ഥാനങ്ങളാകട്ടെ, മതനിഷേധ ചിന്താഗതികളാകട്ടെ, മനുഷ്യന്റെ അവസാനം കണ്ടിട്ടേ അവർ അവസാനിക്കുകയുള്ളൂ. അതാണ് അവരുടെ ലക്ഷ്യം. ചരിത്രം അതാണ് പഠിപ്പിച്ചത്, വർത്തമാന കാലം അതാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകത്തിൽ നിന്ന് ഏറ്റവും വേറിട്ട് നിൽക്കുന്ന രാജ്യങ്ങൾ ഏതാണ്? ലോകത്തു നിന്ന് ഏറ്റവും വേറിട്ട് നിൽക്കുന്ന, ഒറ്റപ്പെട്ടു നിൽക്കുന്ന, മനുഷ്യർക്ക് പ്രവേശിക്കണമെങ്കിൽ, എത്തി നോക്കണമെങ്കിൽ പോലും അനേകം നിയമങ്ങളുള്ള രാജ്യങ്ങൾ ഏതാണ്? നിരീശ്വരവാദ പ്രസ്ഥാനങ്ങൾ അധികാരമേറ്റെടുത്ത സമയങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യാവകാശ ധ്വംസനങ്ങൾ, അവയുടെ കണക്ക് എത്ര പറഞ്ഞാലാണ് അവസാനിക്കുക? എന്നാൽ ഇസ്ലാം, ഇസ്ലാമിന്റെ ചരിത്രം നിങ്ങൾ എടുക്കുക, ഇസ്ലാമിന്റെ ചരിത്രം നിങ്ങൾ എടുക്കുക. എത്രയാണ് ഞാനത് പറയേണ്ടത്? ഉമർ ഇബ്നുൽ ഖത്താബിന്റെ ചരിത്രം നിങ്ങൾ കേട്ടിട്ടില്ലേ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു രാത്രിയിൽ, അതാ ഒരു വീട്ടിൽ വെളിച്ചം കാണുന്നു, വൈകിട്ടും വെളിച്ചമുണ്ട്. അവിടേക്ക് എന്തുകൊണ്ടാണ് ഈ വെളിച്ചം കാണുന്നത് എന്നറിയാൻ വേണ്ടി ഖലീഫയായ ഉമർ ഇബ്നുൽ ഖത്താബ് ചെന്നു നോക്കുന്നു. ഒരു ഉമ്മയും തന്റെ കുട്ടികളും ആ വീട്ടിലുണ്ട്. കുട്ടികൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഉമ്മ അതാ ഒരു പാത്രത്തിൽ പച്ചവെള്ളം നിറച്ച് അതിന് തീ കൊടുത്ത് അത് ചൂടാക്കിക്കൊണ്ടിരിക്കുന്നു, കയ്യിലിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? അവർ പറഞ്ഞു, ഇതാ കുട്ടികൾക്ക് കൊടുക്കാൻ ഭക്ഷണമില്ല, എന്റെ മക്കൾക്ക് കൊടുക്കാൻ ഭക്ഷണമില്ല, ഞാനിതാ അവർക്ക് തിന്നാനുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് അവരെ തോന്നിപ്പിച്ചുകൊണ്ട് ഞാനിങ്ങനെ ഇരിക്കുകയാണ്. കുറെ കരഞ്ഞ് കരഞ്ഞ് അവർ ഉറങ്ങിപ്പോകും, അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തിരിച്ചുപോയി. തന്റെ മുതുകിൽ ധാന്യമുള്ള ചാക്കെടുത്ത് വെക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഭൃത്യൻ പറഞ്ഞു, ഉമർ ഞാൻ വഹിക്കാം, ഞാനെടുക്കാം, ഞാൻ വഹിച്ചുകൊള്ളാം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം തിരിച്ചു ചോദിച്ചു, നീ പരലോകത്ത് എന്റെ ഭാരം നീ വഹിക്കുമോ? അതഹ്മിലു വിസ്രി അൻ യൗമൽ ഖിയാമ, ഖിയാമത്തെ നാളിൽ എന്റെ ഭാരം, എന്റെ തിന്മകളുടെ ഭാരം നീ വഹിക്കുമോ, നീ എടുക്കുമോ? ഉമർ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ വഹിച്ചുകൊണ്ട് ആ ധാന്യം അവർക്ക് മുൻപിൽ വെച്ചുകൊടുത്തു, അവർക്ക് പാചകം ചെയ്തു കൊടുത്തു. ആ ഭക്ഷണം കുട്ടികൾ തിന്നുകൊണ്ടിരിക്കുമ്പോൾ ആ സ്ത്രീ പറഞ്ഞു, ഉമറിനേക്കാൾ ഭരണാധികാരിയാകാൻ നിങ്ങൾക്കാണ് അർഹതയുള്ളത്. അദ്ദേഹം പറഞ്ഞില്ല ഞാനാണ് ഉമർ എന്ന് പറഞ്ഞില്ല, ഞാനാണ് ഉമർ എന്ന് അദ്ദേഹം പറഞ്ഞില്ല. ഇസ്ലാമിന്റെ ഭരണാധികാരികളുടെ ചരിത്രമാണ് റസൂലുള്ളയുടെ പേരക്കുട്ടി ഹസൻ റളിയല്ലാഹു അൻഹു അല്ലെങ്കിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തെ കുളിപ്പിച്ചുകൊണ്ടിരിക്കവേ മുതുകിലതാ തഴമ്പുകൾ, മുതുകിൽ തഴമ്പുണ്ട്. കുളിപ്പിച്ച ആളുകൾക്ക് മനസ്സിലായില്ല എന്തുകൊണ്ടാണ് ഈ തഴമ്പുണ്ടായത്. അങ്ങനെ അവർ അദ്ദേഹത്തെ കബറടക്കി. ദിവസങ്ങൾ കുറച്ചു നീങ്ങിയപ്പോൾ ആ നാട്ടിലുള്ളവർ, അവർക്ക് മനസ്സിലായി അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം അവർക്ക് ബോധ്യപ്പെട്ടു. ഞങ്ങളുടെ വീടുകളുടെ വാതിലുകളിൽ രാത്രികളിൽ വീടിന്റെ വാതിലിന് മുൻപിൽ കൊണ്ടുപോയി ഭക്ഷണവും ധാന്യവുമുള്ള ചാക്കുകൾ കൊണ്ടുവന്ന് വെച്ചിരുന്നത് അള്ളാഹുവിന്റെ റസൂലിന്റെ പേരക്കുട്ടിയായിരുന്നു എന്നത് അവർക്ക് ബോധ്യപ്പെടുന്നത് അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷമാണ്. ഇസ്ലാം വളർത്തിയെടുത്ത മനുഷ്യരുടെ ചരിത്രമാണ് മനോഹരമായ മനോഹരമായ ചരിത്രം. എവിടെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ചരിത്രം? എവിടെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വർത്തമാനം? എവിടെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വർത്തമാനം? ഇസ്ലാമിന്റെ ചരിത്രം അവിടെ നിൽക്കട്ടെ. വർത്തമാനത്തെക്കുറിച്ച് നമുക്ക് പറയാം. ഈ അടുത്ത കാലഘട്ടത്തിൽ മരിച്ചുപോയ സൗദി അറേബ്യയിലെ ഗ്രാൻഡ് മുഫ്തിയായിരുന്ന, കണ്ണുകാണാതിരുന്നിരുന്ന, അന്ധനായിരുന്ന ഷെയ്ഖ് അബ്ദുൽ അസീസ് ഇബ്നു ബാസ് റഹിമഹുല്ലാ, ചരിത്രം നിങ്ങൾ വായിക്കണം, ചരിത്രം നിങ്ങൾ വായിക്കണം. ഇങ്ങനെയും മനുഷ്യന് നന്മകൾ ചെയ്യാൻ കഴിയുമോ എന്ന് അത്ഭുതപ്പെട്ടു പോകുമാറ് അത്ഭുതകരമായ സ്വഭാവത്തിന്റെ, നന്മയുടെ, അറിവിന്റെ, വിജ്ഞാനത്തിന്റെ, നസീഹത്തിന്റെ ഗുണകാംക്ഷയുടെ ചരിത്രം ഈ കാലഘട്ടത്തിൽ വരെ മുന്നിൽ കാണിച്ചു വെച്ചവരാണ് മുസ്ലിമീങ്ങളുടെ നേതാക്കന്മാർ, ഇസ്ലാമിന്റെ പണ്ഡിതന്മാർ. ഇസ്ലാമിന് പറയാനുള്ളത് അഭിമാനമാണ്. ഇസ്ലാം ഞങ്ങളുടെ അഭിമാനമാണ്. ഇസ്ലാം ഞങ്ങളുടെ ജീവനാണ്. ഇസ്ലാമാണ് ഞങ്ങളെ മനുഷ്യരാക്കിയത്. റബീഇബ്നു ആമിർ സഹാബിയായിരുന്ന റസൂലുള്ളയുടെ അനുചരനായിരുന്ന റബീഇബ്നു ആമിർ, അദ്ദേഹം റുസ്തമിന്റെ കൊട്ടാരത്തിലേക്ക് കയറി ചെല്ലുന്ന ഒരു രംഗം ചരിത്രത്തിൽ വായിക്കാം. റബീ ഇബ്നു ആമിർ റുസ്തമിന്റെ പരവതാനികൾ വിരിക്കപ്പെട്ട കൊട്ടാരത്തിലേക്ക് ഒരു പഴകിയ വസ്ത്രവും ധരിച്ച് കയ്യിലൊരു കുന്തവും പിടിച്ച് അദ്ദേഹം കയറി ചെല്ലുകയാണ്. റുസ്തമിന്റെ മുന്നിൽ കയറി നിൽക്കുന്നു. ഇന്നലെ വരെ ഞങ്ങൾ അവഗണിച്ച, ഞങ്ങൾ തിരിഞ്ഞുകളഞ്ഞ, ഞങ്ങൾ പരിഗണിക്കാതിരുന്ന അറബികൾ ഇതാ റുസ്തമിന്റെ റോമയുടെ കൊട്ടാരങ്ങളുടെ വാതിലുകൾ വന്ന് മുട്ടുന്നു. എന്താണ് നിങ്ങൾക്ക് സംഭവിച്ചത് എന്നാണ് റുസ്തമിൻ അറിയേണ്ടത്. റുസ്തം ചോദിച്ചു റബീ ഇബ്നു ആമിറിനോട്, നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? എന്താണ് നിങ്ങൾക്ക് സംഭവിച്ച മാറ്റം എന്താണ്? റബീ ഇബ്നു ആമിറിന്റെ വാക്ക് ഓരോ മുസ്ലിമിന്റെയും വാക്കാണ്. ഇസ്ലാമിനെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്ന ഓരോ പ്രബോധകന്റെയും വാക്കാണ്. റബീ ഇബ്നു ആമിർ അദ്ദേഹം പറഞ്ഞു, അയ്യുഹൽ മലിക്, അല്ലയോ റുസ്തം, കുന്ന ഖൗമൻ അഹ്ല ജാഹിലിയ, വിവരമില്ലാത്ത, വിജ്ഞാനമില്ലാത്ത, അറിവില്ലാത്ത, നന്മയേത് തിന്മയേതെന്ന് തിരിച്ചറിയാത്ത അധാർമികതയിൽ ജീവിച്ചിരുന്ന ജാഹലിയ സമൂഹമായിരുന്നു ഞങ്ങളുടേത്. നഅബുദുൽ അസ്നാം വനാഖുലുൽ മൈത, വിഗ്രഹങ്ങളെ ഞങ്ങൾ ആരാധിച്ചിരുന്നു, ശവങ്ങൾ ഞങ്ങൾ ഭക്ഷിച്ചിരുന്നു, വനഅത്തുൽ ഫവാഹിഷ് വൃത്തികേടുകൾ ഞങ്ങൾ ചെയ്തിരുന്നു, വനഖ്തഉൽ അർഹാം കുടുംബ ബന്ധങ്ങൾ ഞങ്ങൾ ചീട്ടുകെട്ടികൾ പോലെ തകർത്തെറിയുമായിരുന്നു, വനുസീഉൽ ജിവാർ അയൽവാസിയോട് ഉപദ്രവം ചെയ്യുമായിരുന്നു, വയഅഖുലുൽ ഖവിയ്യു മിന്നദ്ദഈഫ് ഞങ്ങളുടെ സമൂഹത്തിലെ ശക്തന്മാർ ദുർബലന്മാർ അവരെ അടിച്ചമർത്തുമായിരുന്നു. ഫകുന്ന അലാ ദാലിക്, അങ്ങനെ ഞങ്ങൾ ഈ ജീവിതം നയിച്ചുകൊണ്ടിരിക്കെ, ഹത്താ ബഅസല്ലാഹു ഇലൈനാ റസൂല, ഞങ്ങളിലേക്ക് അല്ലാഹു ഒരു റസൂലിനെ ഒരു ദൂതനെ പറഞ്ഞയച്ചു. ആ റസൂൽ നഅറിഫു നസബഹ, അദ്ദേഹത്തിന്റെ ജീവിതം എന്താണെന്ന് ഞങ്ങൾക്കറിയാം, അദ്ദേഹത്തിന്റെ കുടുംബത്തെ ഞങ്ങൾക്കറിയാം. വനഅറിഫു സിദ്ഖാ, ആ മനുഷ്യന്റെ ആ വ്യക്തിയുടെ സത്യസന്ധത ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. വഅമാനതഹു വഇബാബഹു, അദ്ദേഹത്തിന്റെ വിശ്വസ്തതയും അദ്ദേഹത്തിന്റെ ജീവിത വിശുദ്ധിയും ഞങ്ങൾ കണ്ടനുഭവിച്ചവരാണ്. ഫദഅനാ ഇലല്ലാഹ്, ഞങ്ങൾ അല്ലാഹുവിലേക്ക് അദ്ദേഹം ക്ഷണിച്ചു. ലിൻവഹിദഹു വനഅബുദഹു, ആ റബ്ബിനെ മാത്രം ഏകനാക്കാൻ, അവനെ മാത്രം ആരാധിക്കാൻ ആ റസൂൽ ഞങ്ങളോട് കൽപ്പിച്ചു. വനഖ്ലഉ മാ കുന്നാ നഅബുദു വആബാഉനാ മിൻ ദൂനിഹി മിനൽ ഹിജാറത്തി വൽ ഔസാൻ, ഞങ്ങൾ ആരാധിച്ചിരുന്ന കല്ലുകൾ, വിഗ്രഹങ്ങൾ, അവയെ ഉപേക്ഷിച്ച് ആകാശങ്ങളെ പടച്ച, സൂര്യനെ പടച്ച, ചന്ദ്രനെ പടച്ച, പ്രപഞ്ചത്തെ സൃഷ്ടിച്ച, എന്നെ സൃഷ്ടിച്ച, മനുഷ്യരെ പടച്ച റബ്ബിനെ മാത്രം ആരാധിക്കാൻ ആ റസൂൽ ഞങ്ങളോട് കൽപ്പിച്ചു. വഅമറനാ ബിസ്ദിഖിൽ ഹദീസ്, പറയുമ്പോൾ സംസാരിക്കുമ്പോൾ സത്യമല്ലാതെ പറയരുത്, റസൂൽ ഞങ്ങളോട് പഠിപ്പിച്ചു തന്ന കാര്യമാണ്. വഅദാഇൽ അമാന, വിശ്വസ്തത നിങ്ങൾ പാലിക്കണം. വസിലത്തുർ റഹീം, കുടുംബ ബന്ധങ്ങൾ പുലർത്തണം. വഹസ്നിൽ ജിവാർ, അയൽപക്ക ബന്ധം നന്നായി പുലർത്തണം. വൽകഫി അനിൽ മഹാരിമി വദ്ദിമാ, അതുപോലെ തന്നെ നിഷിദ്ധമായ പ്രവൃത്തികൾ ചെയ്യാൻ പാടില്ല, നിഷിദ്ധമായ വൃത്തികൾ ചെയ്യാൻ പാടില്ല, നിഷിദ്ധമായി ഒരു മനുഷ്യന്റെ രക്തമന്യായമായി ചിന്താൻ പാടില്ല. വനഹാനാ അനിൽ ഫഹ്ഷായി വഖൗലി സൂർ വഅക്ലി മാലിൽ യതീമി വഖദ്ഫിൽ മുഹ്സനാത്ത്, പതിവ്രതകളായ സ്ത്രീകളെ കുറ്റം പറയരുത്, അനാഥന്റെ സമ്പത്ത് ഭക്ഷിക്കരുത്, ആ കള്ളസാക്ഷ്യം പറയാൻ പാടില്ല. ഇതെല്ലാം ആ റസൂൽ ഞങ്ങളെ പഠിപ്പിച്ചതാണ്. റബീ ഇബ്നു ആമിർ അദ്ദേഹം പറഞ്ഞു, അല്ലാഹു ബ്തഅസന ലിനുഖ്രിജ മൻ ശാഅ മിൻ ഇബാദത്തിൽ ഇബാദി ഇലാ ഇബാദത്തി റബ്ബിൽ ഇബാദ്. എന്താണ് വാക്ക്, എന്താണ് വാക്ക്! അല്ലാഹു ഞങ്ങളെ നിയോഗിച്ചിരിക്കുന്നു, റബ്ബ് നിയോഗിച്ച ജനതയാണ് ഞങ്ങൾ. ഞങ്ങളുടെ ദൗത്യം എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? മനുഷ്യരെ ആരാധിക്കുന്നതിൽ നിന്ന്, വിവരം കേട്ട, വിവരമില്ലാത്ത, ശാസ്ത്രത്തിന്റെ രണ്ടു വരികൾ വായിച്ചതിന്റെ പേരിൽ ലോകം മുഴുവൻ ഞാൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്ന് അഹങ്കരിക്കുന്ന മനുഷ്യ ദൈവങ്ങൾ അവരെ ആരാധിക്കുന്നതിൽ നിന്ന്, അവർക്ക് മുന്നിൽ കുനിഞ്ഞു നിൽക്കുന്നതിൽ നിന്ന്, അവരുടെ വാക്കുകൾ വേദവാക്യങ്ങളെപ്പോലെ തൊണ്ട തൊടാതെ വിഴുങ്ങി മനുഷ്യരുടെ ജീവിതം തകർക്കുന്നതിൽ നിന്ന്, മനുഷ്യരെ രക്ഷപ്പെടുത്താൻ, അവരെ സഹായിക്കാൻ, ലിനുഖ്രിജ മൻ ശാഅ മിൻ ഇബാദത്തിൽ ഇബാദി ഇലാ ഇബാദത്തി റബ്ബിൽ ഇബാദ്, മനുഷ്യരെ പടച്ചവനായ സത്താവായ റബ്ബ് അവനെ മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ എന്ന കാര്യം ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ അതിനുവേണ്ടിയാണ് അല്ലാഹു ഞങ്ങളെ നിയോഗിച്ചിരിക്കുന്നത്. അതേ മുസ്ലിമീങ്ങളെ, നമ്മുടെ ദൗത്യം അതേ, ഇസ്ലാമിന്റെ ദൗത്യമാണത്, ഇസ്ലാമിന്റെ ലക്ഷ്യമാണത്. ഇസ്ലാം മനുഷ്യരെ അടിമത്വങ്ങളിൽ നിന്ന്, മനുഷ്യർക്കുള്ള പരിപൂർണമായ അടിമയായി നീ മാറുന്നതിൽ നിന്ന് നിന്നെ ഇസ്ലാം സ്വതന്ത്രനാക്കുന്നു. ചങ്ങലക്കെട്ടുകളിൽ നിന്ന്, ഭാരങ്ങളിൽ നിന്ന്, എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു നിന്നെ സ്വതന്ത്രനാക്കുന്നു. ഇസ്ലാമിലേക്ക് വരൂ, ഇസ്ലാമിനെ നിങ്ങൾ പഠിക്കൂ, ഇസ്ലാമിനെ നിങ്ങൾ സ്വീകരിക്കൂ, നിങ്ങളുടെ ഹൃദയത്തിലേക്കത് ആവാഹിച്ചെടുക്കൂ. അല്ലാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ യാ അയ്യുഹല്ലദീന ആമനൂ ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫാ, അല്ലയോ മുഅ്മിനീങ്ങളെ നിങ്ങൾ ഇസ്ലാമിലേക്ക് പരിപൂർണമായി പ്രവേശിക്കുക. ഇസ്ലാമിനെ നിങ്ങളുടെ ജീവിത ദർശനമായി, നിങ്ങളുടെ മതമായി, അള്ളാഹു നിങ്ങൾക്ക് അവതരിപ്പിച്ചു നൽകിയ നിങ്ങളുടെ നന്മയായി നിങ്ങൾ സ്വീകരിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ നന്മകളല്ലാതെ ഇസ്ലാം കൊണ്ടുവരികയില്ല, തിന്മകളെയല്ലാതെ ഇസ്ലാം ഉച്ചാടനം ചെയ്യുന്നില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇസ്ലാമിന്റെ വക്താക്കൾ അഭിമാനത്തോടുകൂടിയാണ്, അഭിമാനത്തോടുകൂടിയാണ്. ഞങ്ങളുടെ കൈകളിലുള്ളത് റബ്ബിന്റെ സംസാരമാണ്, ഖുർആനാണ്, ഖുർആനാണ്. നിങ്ങൾ കൊണ്ടുവരുന്നതെല്ലാം കൊണ്ടുവരൂ, നിങ്ങൾക്കുള്ള കാലാൾപ്പടകളെ മുഴുവൻ വിളിച്ചോളൂ, നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയുന്ന ബുദ്ധിജീവികളെയെല്ലാം വിളിച്ചോളൂ. വിശുദ്ധ ഖുർആൻ ഞങ്ങളുടെ കൈകളിൽ ഉള്ളിടത്തോളം കാലം ഞങ്ങൾക്കുറപ്പുണ്ട്. അന്ത്യനാൾ വരെ, മരണം വരെ അള്ളാഹു ഞങ്ങളെ സംരക്ഷിക്കും. അള്ളാഹു ഞങ്ങളുടെ ഈ ദീൻ, അതിനെ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞതുപോലെ ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലാ ദീനി കുല്ലി, അവൻ അള്ളാഹുവിന്റെ റസൂലിനെ പറഞ്ഞയച്ചത് പരാജയപ്പെടാനല്ല, സർവ ചിന്താഗതികളെയും സർവവിശ്വാസങ്ങളെയും സർവ പ്രത്യയശാസ്ത്രങ്ങളെയും വിജയിച്ചടക്കാൻ വേണ്ടിയാണ്, അവയെ തകർത്തെറിയാൻ വേണ്ടിയാണ്. അള്ളാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ വലൗ കരിഹൽ കാഫിറൂൻ, അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും പരലോകത്തെയും നിഷേധിച്ചവർ, അവർക്കത് അനിഷ്ടകരമായാലും അവർക്കത് തൃപ്തിയില്ലെങ്കിലും ഇസ്ലാം വിജയിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ നിങ്ങളുടെ കൺമുന്നിൽ അത് പ്രത്യക്ഷപ്പെടും. അവിടുന്ന് പറഞ്ഞില്ലേ, അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ലയുതിമ്മന്ന ഹാദൽ അംറ, അല്ലാഹു ഈ കാര്യം പൂർത്തീകരിക്കുന്നതാണ്. ഈ ദീൻ പട്ടണക്കാരന്റെയും ഗ്രാമീണരുടെയും വീടുകളിൽ ഈ മതം അള്ളാഹു പ്രവേശിപ്പിക്കുന്നതാണ്. ഈ മതം അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ മതമാണ്. സഹോദരങ്ങളെ, അവസാനമായി ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തി, അത് ചോദ്യങ്ങളിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരുന്ന സമയം ദീർഘിച്ചതുകൊണ്ട് സഹോദരങ്ങളെ ചുരുങ്ങിയ വാക്കുകളെങ്കിലും ഞങ്ങളത് നിങ്ങളോട് പറയട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ സഹോദരങ്ങളെ, ഇസ്ലാമിലുള്ള എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഷഹാദത്ത് കലിമ ഉച്ചരിച്ചവരെ, നമുക്ക് ബാധ്യതയുണ്ട്. ഇസ്ലാം അതിന്റെ വക്താക്കളാണ് നമ്മൾ. നമ്മുടെ നാവ് അള്ളാഹു നൽകിയത് ദീനിനു വേണ്ടിയാണ്, നമ്മുടെ ശേഷി അള്ളാഹു നൽകിയിരിക്കുന്നത് ദീനിനു വേണ്ടിയാണ്. സഹോദരങ്ങളെ, മടിഞ്ഞിരിക്കരുത്. പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞതുപോലെ അസത്യമാണെന്നറിഞ്ഞിട്ടും അനർത്ഥമാണെന്നറിഞ്ഞിട്ടും നിരർത്ഥകമായ വാദമാണെന്നറിഞ്ഞിട്ടും അസത്യത്തിന്റെ വക്താക്കൾ ഉറക്കം വിളിച്ചുകൊണ്ട് പണിയെടുക്കുന്നുണ്ടെങ്കിൽ സത്യത്തിന്റെ വക്താക്കളെ, ഇസ്ലാമിന്റെ സന്താനങ്ങളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളെ, നിങ്ങൾക്കെങ്ങനെയാണ് മടിഞ്ഞിരിക്കാൻ കഴിയുക? നിങ്ങൾക്കെങ്ങനെയാണ് മടിഞ്ഞിരിക്കാൻ കഴിയുക, അലസരാകാൻ കഴിയുക? പ്രവർത്തിക്കുക, പണിയെടുക്കുക. ഈ പോരാട്ടത്തിൽ ഇസ്ലാമിനു വേണ്ടിയുള്ള, അള്ളാഹുവിന്റെ ദീനിനു വേണ്ടിയുള്ള, ലിതകൂന കലിമത്തുല്ലാഹി ഹിയൽ ഉലിയ, അള്ളാഹുവിന്റെ വചനം മറ്റെല്ലാ വാക്കുകൾക്കും മുകളിൽ ഉന്നതമാകുന്നതിനു വേണ്ടി എന്റെ സഹോദരങ്ങളെ, പണിയെടുക്കുക, പ്രവർത്തിക്കുക, പ്രവർത്തിക്കുക. പരസ്പരം സഹകരിച്ചുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ദീൻ, അതിന്റെ സത്യതയും അതിന്റെ യാഥാർത്ഥ്യവും ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ നാം ഓരോരുത്തരും ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. നിരീശ്വരവാദം, അതിനെ കരുതിയിരിക്കുക. അത് വരുന്നതിനു മുൻപ് സ്വീകരിക്കേണ്ട ചില വാക്സിനുകളുണ്ട്. രോഗം വരുന്നതിന് മുൻപ് സ്വീകരിക്കേണ്ട വാക്സിനുകളുണ്ട്. വാക്സിനുകളിൽ പെട്ടതാണ് ദീന് പഠിക്കുക, ദീൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇമാൻ കാര്യങ്ങൾ, ഇസ്ലാം കാര്യങ്ങൾ, നമ്മുടെ മക്കൾ ദീൻ പഠിക്കണം. ഇസ്ലാമിനെ കുറിച്ച് അറിവുള്ളവരായിരിക്കണം. ഇസ്ലാം കാര്യം ചോദിച്ചാൽ എന്റെ സഹോദരങ്ങളെ, നിങ്ങളിൽ ഒരാൾക്ക് പോലും അത് അഞ്ചാണോ അത് ആറാണോ ഏതാണ് ആദ്യം പറയും, ഞാൻ ബാക്കി പറയാം, പറയരുത്. ഇസ്ലാം കാര്യങ്ങൾ, ഈമാൻ കാര്യങ്ങൾ, ദീനുമായി ബന്ധപ്പെട്ട അടിത്തറകൾ, ഷഹാദത്ത് കലിമ പഠിക്കുക നിങ്ങൾ. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് നിങ്ങൾ പഠിക്കണം എന്ന് ആരോടാണ് പറഞ്ഞത്? മുഹമ്മദുൻ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ദീൻ പഠിക്കുക, ദീനിന്റെ ഗ്രന്ഥങ്ങൾ പഠിക്കുക. അതിനുവേണ്ടി പണ്ഡിതന്മാർ എഴുതിയ അനേകം അനേകം ഗ്രന്ഥങ്ങളുണ്ട്. അൽ ഉസൂലു സലാസ എന്ന ഗ്രന്ഥം പോലെ, കിതാബു തൗഹീദ് എന്ന ഗ്രന്ഥം പോലെ, അഖീദത്തുൽ വാസിത എന്ന ഗ്രന്ഥം പോലെ, നമ്മുടെ വിശ്വാസത്തെ കുറിച്ച് പഠിപ്പിച്ചു നൽകുന്ന ഗ്രന്ഥങ്ങളുണ്ട്. നിങ്ങളത് പഠിക്കണം, പഠിക്കണം. സഹോദര മുസ്ലിമേ, ഇഖ്റാ ബിസ്മി റബ്ബികല്ലദീ ഖലഖ് എന്ന വിളി കൊണ്ട് തുടങ്ങിയ മതത്തിന്റെ അനുയായികൾ പഠിക്കാതിരിക്കരുത്. പഠിക്കണം, നമുക്ക് വിവരമുണ്ടാകണം, വിജ്ഞാനമുണ്ടാകണം, ഉപകാരപ്രദമായ അറിവ് നേടിയെടുക്കണം. ആ കാര്യത്തിൽ നമ്മൾ അമാന്തം കാണിച്ചു പോകരുത്. നമ്മുടെ കുട്ടികൾ, സഹോദരങ്ങൾ, അവരെ നിങ്ങൾ ശ്രദ്ധിക്കണം. അവരെന്താണ് കാണുന്നത്, അവരാരോടാണ് സംസാരിക്കുന്നത്, അവരുമായി നമുക്ക് നല്ല ബന്ധമുണ്ടാകണം. കുട്ടികൾക്ക് അവരുടേതായ ലോകം, രക്ഷിതാവിന് അവന്റേതായ ലോകം ഇനി ആകാൻ പാടില്ല. നമ്മുടെ മക്കൾ, അവർ നമ്മുടെ ഏറ്റവും വലിയ സ്വത്തുക്കളാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, മരിച്ചാൽ എന്റെ ഉമ്മക്കു വേണ്ടി എങ്ങനെ പ്രാർത്ഥിക്കണമെന്നറിയാത്ത മക്കളെയാണ് നാം വളർത്തിയെടുത്തത് എങ്കിൽ എന്താണ് അല്ലാഹു നിനക്ക് നൽകിയ മക്കളെ കൊണ്ട് നിനക്ക് ഉപകാരമുണ്ടായത്? അല്ലാഹു സുബ്ഹാനഹു വതആല അവനോട് കരളുരുകി പ്രാർത്ഥിക്കാൻ സന്താനങ്ങളെ ബാക്കി വെക്കാതെയാണ്, അവരെ പഠിപ്പിക്കാതെയാണ് നീ പോകുന്നത് എങ്കിൽ അവർ എ സ്ക്വയറും ബി സ്ക്വയറും പഠിച്ചിട്ടുണ്ട്, പക്ഷെ നിനക്കു വേണ്ടി പ്രാർത്ഥിക്കാൻ അവൻ അറിയില്ലെങ്കിൽ എന്തുപകാരമാണുള്ളത്? പരലോകമാണ് നമ്മുടെ ലക്ഷ്യം, പരലോകമാണ് ലക്ഷ്യം. ഒരു മടിയും നമുക്ക് ആ പറയുന്ന കാര്യത്തിലില്ല. ആകാശഭൂമികളോളം വിശാലമായ സ്വർഗം, അതാണ് ലക്ഷ്യം, അത് തന്നെയാണ് ലക്ഷ്യം. അതേ നിങ്ങൾ ഹൂറികൾ എന്ന് പറഞ്ഞ് കളിയാക്കി, അതേ സ്വർഗമാണ് ലക്ഷ്യം. അള്ളാഹു വാഗ്ദാനം നൽകിയ സ്വർഗം, അതിൽ നന്മകൾ മാത്രമാണുള്ളത്, അതിൽ പരിഹാസങ്ങളില്ല, മോശമായ വാക്കുകളില്ല. ആ സ്വർഗത്തിലേക്കുള്ള യാത്രയിൽ തന്നെയാണ്. സഹോദരങ്ങളെ, മക്കളെ പഠിപ്പിക്കണം, നിങ്ങൾ പഠിക്കണം. കുടുംബത്തിൽ സഹോദരങ്ങളെ നല്ല മാതൃകകൾ വേണം. മസ്ജിദുകളുടെ ഭാരവാഹികളെ, മസ്ജിദിലേക്ക് വരുന്ന യുവാക്കളെ നിങ്ങൾ പരിഗണിക്കണം, ശ്രദ്ധിക്കണം. അവരെ നിങ്ങൾ ചെറിയ തെറ്റുകളുടെ പേരിൽ ആട്ടിയോടിക്കരുത്. നിനക്കിത് അറിയില്ലേ, പള്ളിയിൽ എങ്ങനെ പെരുമാറണമെന്നറിയില്ല, അങ്ങനെ ചോദിക്കരുത്. കുട്ടികളെ, സഹോദരങ്ങളെ, ദീനിന്റെ സ്വഭാവങ്ങൾ പഠിപ്പിക്കണം, മാതൃകകൾ ഉണ്ടാകണം. പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നു, ദീനിന്റെ അടയാളങ്ങളുള്ളവൻ ആ നാട്ടിൽ നല്ല സ്വഭാവമുള്ളവനായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഇന്ന അഹ്സനക്കും അഹാസിനുക്കും ലി അഹ്ലീക്കും, നിങ്ങളിൽ ഏറ്റവും നല്ലവർ നിങ്ങളുടെ കുടുംബത്തോട് ഏറ്റവും നല്ല സ്വഭാവമുള്ളവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഏറ്റവും അല്ലാഹുവിന് ഇഷ്ടമുള്ള പ്രവർത്തനം എന്നാൽ നല്ല സ്വഭാവമാണ്. നമ്മുടെ സ്വഭാവം ശരിയാക്കണം, നമ്മുടെ സ്വഭാവം മെച്ചപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം, നന്നായിക്കൊണ്ടേയിരിക്കണം. ഒരു ദിവസവും ഞാൻ നന്നായിട്ടുണ്ട്, ഇനിയൊന്നുമില്ല എന്ന തീരുമാനത്തിലേക്ക് എത്തരുത്. മുസ്ലിം മരിക്കുന്ന അവസാന ദിവസം വരെ മെച്ചപ്പെടുത്താനുള്ള പരിശ്രമത്തിലാണ്. പഠിക്കാനും അറിയാനും പ്രവർത്തിക്കാനും നന്മകൾ ചെയ്യാനും സൽക്കർമ്മങ്ങൾ വാരിക്കൂട്ടാനുമുള്ള പ്രവർത്തനത്തിലാണ് ഓരോ മുസ്ലിമും ഉണ്ടായിരിക്കേണ്ടത്. സഹോദരങ്ങളെ, വരുന്നതിന് മുൻപ് ശ്രദ്ധിക്കുക. വന്നു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ ബാധിച്ചു കഴിഞ്ഞാൽ കുട്ടികളെ നിങ്ങൾ ശ്രദ്ധിക്കണം. നിരീശ്വര നിർമ്മത പ്രസ്ഥാനങ്ങളിൽ പല പേരുകളിൽ ആളുകൾ അംഗത്വമെടുക്കാൻ, സ്കൂളിൽ പോയാൽ, കോളേജിൽ പോയാൽ ഒരു രൂപയുടെ അംഗത്വ കാർഡ്, ആ കേറ് നമ്മുടെ കൂട്ടത്തിൽ നിന്നാൽ ഹെൽമറ്റ് വെക്കാതെ പോലീസ് പിടിച്ചാൽ നമ്മളെ വിളിച്ചാൽ മതി, ഞങ്ങൾ രക്ഷപ്പെടുത്തി തരാം. ഇങ്ങനെ പറഞ്ഞു മക്കളെ, ചെറിയ കുട്ടികളെ അതിക്രമങ്ങൾ അക്രമങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിച്ച് അവരെ റാഞ്ചിയെടുക്കുന്ന ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് എന്ന ബോധ്യം നമുക്ക് വേണം. മോനെ മോനെ, ഇതാ നിന്റെ ദീൻ ഒരിക്കലും നീ നഷ്ടപ്പെടുത്താൻ പാടില്ല. യഖൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മരിക്കുന്നതിന് മുൻപ് തന്റെ മക്കളോട് ചോദിച്ചില്ലേ, മക്കളെ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്തിനെയായിരിക്കും ആരാധിക്കുക എന്നതാണ് ചോദ്യം. നോക്കൊരു പ്രവാചകന്റെ വേദന, അതെ ഒരു പ്രവാചകന്റെ അദ്ദേഹത്തിന്റെ സങ്കടം അതാണ്, അദ്ദേഹത്തിന്റെ ചിന്ത അതാണ്. നോക്കൂ നിങ്ങൾ, നമ്മുടെ മക്കളുടെ കാര്യം നമ്മൾ അങ്ങനെ ചിന്തിക്കേണ്ടതുണ്ട്. നമ്മുടെ മക്കൾ നമുക്ക് വിട്ടുപോകാനുള്ള ഏറ്റവും നല്ല സമ്പത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഇദാ മാതല ഇൻസാനു ഖതഅ അൻഹു അമലു ഇല്ലാ മിൻ സലാസ്, ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവന്റെ പ്രവർത്തനങ്ങളെല്ലാം അവസാനിക്കും മൂന്ന് കാര്യങ്ങൾ ഒഴികെ. ഒന്നാമത്തെ കാര്യം എന്താണ്? വലദുൻ സാലിഹുൻ യദഉല, അവനു വേണ്ടി പ്രാർത്ഥിക്കുന്ന നല്ല സന്താനമാണ്. സഹോദരങ്ങളെ, നമ്മുടെ രക്ഷിതാക്കൾ നമ്മെ ഇസ്ലാമിൽ വളർത്തിയെടുത്തതുപോലെ, നമ്മെ ശ്രദ്ധിച്ചതുപോലെ നമ്മുടെ മക്കളുടെ കാര്യത്തിൽ നമുക്ക് ബാധ്യതയുണ്ട്. തലമുറകൾ കൈമാറി വന്ന ഈ ദീൻ, അതിന്റെ വാഹകരായി നമ്മുടെ മക്കളെ നമ്മൾ അടുത്ത തലമുറയ്ക്ക് എത്തിച്ചു കൊടുക്കണം. ബാധ്യതയുള്ളവരാണ്, ചോദ്യം ചെയ്യപ്പെടുന്നവരാണ്. ഈ തിരിച്ചറിവ് സഹോദരങ്ങളെ ഉണ്ടാകണം. കുട്ടികളെ ശ്രദ്ധിക്കണം. കോളേജുകളിൽ നിന്ന് വന്നാൽ നിസ്കാരം ഉപേക്ഷിക്കുന്നത് നീ കണ്ടാൽ പോട്ടെ, ഇന്നലെ കുറെ യാത്ര ചെയ്ത് വന്നതല്ലേ, ഉറങ്ങട്ടെ എന്ന് പറയരുത്. അത് പ്രശ്നങ്ങളുടെ തുടക്കമാണ്. നിസ്കാരം, നോക്കൂ നിങ്ങൾ, മതനിഷേധ പ്രത്യയ ശാസ്ത്രങ്ങൾ, മതനിരാസ പ്രത്യയ ശാസ്ത്രങ്ങൾ, അവയിൽ മെമ്പർഷിപ്പ് എടുത്ത കുട്ടികൾ പിന്നീട് ഇസ്ലാമിലേക്ക് തിരിച്ചു വരികയും ദീനിന്റെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്തപ്പോൾ നമ്മളോട് പറഞ്ഞ കാര്യങ്ങളിലൊന്ന്, ആ കുട്ടികൾ പറഞ്ഞ കാര്യങ്ങളിലൊന്ന്, ഞങ്ങളോട് പാർട്ടിയിലെ സെക്രട്ടറി അതല്ലെങ്കിൽ പാർട്ടിയിലെ നേതാവ് ഞങ്ങളോട് പറഞ്ഞത്, വീട്ടിൽ പോയാൽ നിസ്കരിച്ചോ, വീട്ടിൽ പോയാൽ പള്ളിയിൽ പോയി സ്റ്റോപ്പ് ചെയ്യണ്ട, പക്ഷെ കുള്ളിൽ വെച്ചാൽ മതി. കുള്ളിൽ വെച്ച് ആളെ കാണിക്കാൻ വേണ്ടി നിസ്കരിച്ചോ, ആളെ കാണിക്കാൻ വേണ്ടി കല്യാണത്തിന്റെ നിക്കാഹ് പരിപാടികളിലൊക്കെ പങ്കെടുത്തോ, ഇതൊക്കെ ചെയ്തോ, ഇതൊക്കെ ഇവിടെ നാട്ടിൽ ജീവിക്കാൻ ആവശ്യമാണ്. ഈ കാപട്യം നമ്മുടെ കുട്ടികളുടെ മനസ്സുകളിൽ വളർത്തപ്പെടുന്നുണ്ട്. തിരിച്ചറിവ് വേണം. നമ്മുടെ മക്കളെ നമ്മുടെ കൈകളിൽ നിന്ന് വിട്ടുകൊടുക്കരുത്. നമ്മുടെ മക്കൾ സഹോദരങ്ങളെ അള്ളാഹു ഏൽപ്പിച്ച ബാധ്യതയാണ്. നമ്മുടെ കുടുംബം നമ്മുടെ ബാധ്യതയാണ്. ആ ബാധ്യതയും തിരിച്ചറിവും എന്റെ സഹോദരങ്ങളെ നമുക്കുണ്ടാകണം. ബാധിച്ചിട്ടുണ്ടോ ഈ പ്രശ്നം? ബാധി സംസാരിക്കണം, സംസാരിച്ചു തുടങ്ങണം. ചിലപ്പോൾ കുട്ടികൾ പറയും ഇസ്ലാമിൽ സ്ത്രീകളോടുള്ള സമീപനം ശരിയില്ല. വല്ലാഹി 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 അല്ലാഹു തന്നെ സത്യം, ഇസ്ലാം സ്ത്രീകളോട് സ്വീകരിച്ച സമീപനത്തെക്കാൾ മനോഹരമായ ഒരിഞ്ചു മനോഹരമായ സമീപനം ഒരാൾക്കും പറയാനില്ല, ഒരാൾക്കും പറയാനില്ല. നോക്കൂ നിങ്ങൾ, ഇതുകൊണ്ടാണ് അത്ഭുതകരമായ കാര്യം. സുബ്ഹാനല്ലാഹ്, അത്ഭുതകരമായ കാര്യം. ഇസ്ലാമിനെതിരെ ഏറ്റവും വലിയ പ്രൊപ്പഗണ്ട നടക്കുന്നത് ഇസ്ലാം സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ്. പക്ഷെ ഇസ്ലാമിലേക്ക് ഏറ്റവും അധികം വന്നെത്തുന്നത് സ്ത്രീകളാണ്. യഥാർത്ഥത്തിൽ പുരുഷനാണ് പൊതുവെ കണ്ടുകഴിഞ്ഞാൽ തോന്നാം അവനാണ് പെട്ടെന്ന് മുസ്ലിം ആവേണ്ടത്, കാരണം പ്രയാസങ്ങൾ സഹിക്കാൻ അവന് റെഡിയായിരിക്കും. പക്ഷേ നമ്മുടെ നാട്ടിൽ വരെ അനുഭവങ്ങൾ നമ്മൾ നേരിൽ കണ്ടു. നാടെല്ലാം എതിരെ നിൽക്കുമ്പോഴും എനിക്കെന്റെ ദീൻ മതി എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച സ്ത്രീകളെ സൃഷ്ടിച്ചത് ഇസ്ലാമാണ്. ഈ കാപട്യം ഇസ്ലാമിന് പരിചയമില്ല. നിങ്ങൾ പാർട്ടി ക്ലാസുകളിൽ പഠിപ്പിച്ചു കൊടുത്ത കാപട്യമുണ്ടല്ലോ, അത് ഇസ്ലാമിന് പരിചയമില്ല. ഇസ്ലാം അള്ളാഹുവിന്റെ ദീൻ മനുഷ്യനെ ഫറീഹാക്കും. അവൻ തുറന്ന ഹൃദയമുള്ളവനാണ്, നസീഹത്തുള്ള ഹൃദയമുള്ളവനാണ്. സഹോദരങ്ങളെ, ബാധ്യതകൾ വിസ്മരിക്കാൻ പാടില്ല. ഈ സംസാരം അതിമുതൽ അവസാനം വരെ കേൾക്കുന്നതിനു വേണ്ടി ക്ഷമയോടുകൂടിയിരുന്ന എന്റെ സഹോദരങ്ങൾ, പ്രിയപ്പെട്ടവർ എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ഇരുത്തത്തിനും ഈ ക്ഷമക്കും അള്ളാഹു ഏറ്റവും അധികം ഏറ്റവും നല്ല പ്രതിഫലം അള്ളാഹു നൽകുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ കുഞ്ഞുങ്ങളെയും നമ്മുടെ കുടുംബത്തെയും നമ്മയും അള്ളാഹു എല്ലാ ഫിത്നകളിൽ നിന്നും എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും അതിന്റെ ഷർറുകളിൽ നിന്നും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ഇരുത്തം, ഈ ഒത്തുകൂടൽ നാളെ പരലോകത്ത് നമുക്ക് പ്രതിഫലം നൽകുന്ന, പരലോകത്ത് നമുക്ക് ഉപകരിക്കുന്ന, സ്വർഗത്തിലേക്കെത്താൻ കാരണമാകുന്ന പ്രവർത്തനങ്ങളിൽ ഒന്നായി അള്ളാഹു രേഖപ്പെടുത്തുമാറാകട്ടെ. ഈ പരിപാടിയുടെ ചർച്ചകൾ ആരംഭിച്ചതു മുതൽ ഉറക്കം നഷ്ടപ്പെടുത്തി ഇതിനുവേണ്ടി പരിശ്രമിച്ച എന്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്നേഹിക്കുന്ന സുഹൃത്തുക്കൾ, അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് ഏറ്റവും നല്ല പ്രതിഫലം പരലോകത്ത് അവർക്ക് അള്ളാഹു നൽകുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല വഴിതെറ്റിപ്പോയ സഹോദരങ്ങൾ, വഴിതെറ്റിപ്പോയ നമുക്കിടയിൽ നിന്ന് തെറ്റിപ്പോയ ആളുകൾ അള്ളാഹു അവർക്ക് നേർവഴി കാണിച്ചു കൊടുക്കുമാറാകട്ടെ. നമ്മുടെ ഹൃദയങ്ങൾ അള്ളാഹു ദീനിന്റെ മാർഗത്തിൽ ഉറപ്പിച്ചു നിർത്തുമാറാകട്ടെ. اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم يا مصرف القلوب صرف قلوبنا على طاعتك اللهم ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب اللهم توفنا مسلمين وألحقنا بالصالحين اللهم توفنا مسلمين وألحقنا بالصالحين اللهم توفنا مسلمين وألحقنا بالصالحين اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله وسلم وبارك على نبينا محمد وعلى اله وصحبه وسلم سبحانك اللهم